ഏറെ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്റ്റ് ലുക്ക്. ഇന്ത്യയിൽ പാചക വാതകത്തിനും വില വർദ്ധിപ്പിച്ചു. 50 രൂപ തോതിലാണ് ഇന്ന് കൂട്ടിയത്. പെട്രോൾ ഡീസൽ വില അടിക്കടി വർദ്ധിക്കുന്നതിന് ഇടയിലാണ് പാചകവാതക സിലിണ്ടറിന്റെ വിലയിലും 50 രൂപ തോതിൽ വർധന വരുത്താൻ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ എണ്ണക്കമ്പനികൾ തീരുമാനിക്കുന്നത്. പെട്രോളിനും ഡീസലിനും ഇന്ത്യയിൽ ഇന്നും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ധന വില വർധനവിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടയിൽ പെട്രോൾ വില ഇപ്പോൾ കേരളത്തിൽ ലിറ്ററിന് 90 രൂപയ്ക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ്. UAE-യിൽ റാസൽ ഖൈമയിലും സ്കൂൾ അധ്യയനം ഓൺലൈൻ വഴി മാത്രമാക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു. ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ എന്നീ എമിറേറ്റുകളുടെ ചുവടുപിടിച്ചാണ് ഇപ്പോൾ റാസൽ ഖൈമയിലും സ്കൂൾ പഠനം പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കുന്നത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത്. ഇന്ന് UAE-യിൽ 3,167 കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 13 പേർ കൂടി മരിച്ചതോടെ UAE-യിലെ കോവിഡ് മരണസംഖ്യ 1014 ആയി ഉയർന്നു. അതേസമയം 5,059 പേരുടെ അസുഖം ഭേദമായിട്ടുണ്ട്. നിലവിൽ 15,919 പേരാണ് UAE-യിൽ കോവിഡിന് ചികിത്സയിൽ ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ UAE-യിൽ 49,967 പേർ കൂടിയാണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇതോടെ UAE-യിൽ കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് ലഭിച്ചവരുടെ എണ്ണം 50 ലക്ഷത്തിന് മുകളിലെത്തിയിട്ടുണ്ട്. UAE-യിൽ ഇപ്പോഴുള്ളവർ ജനസംഖ്യയിൽ പകുതിയോളം പേർക്ക് കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് ലഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇന്ന് 4,612 പേർ ആണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.46 ആണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 104 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4,173 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 293 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറത്ത് 630, കോട്ടയത്ത് 532, കോഴിക്കോട്ട് 476, പത്തനംതിട്ടയിൽ 465 പോസിറ്റീവ് കേസുണ്ട്. എറണാകുളത്ത് 439, തൃശൂരിൽ 377, ആലപ്പുഴയിൽ 349, കൊല്ലം 347, തിരുവനന്തപുരം 305, പാലക്കാട് 169, കണ്ണൂർ 164, വയനാട് 145, ഇടുക്കി 142, കാസർഗോഡ് 72 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. സംസ്ഥാനത്ത് 15 പേർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. ഇതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 3,985 ആണ്. അതേസമയം 4,692 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. കേരളം കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന 6,000 കോടിയിൽ ഏറെ മുതൽ മുടക്കുള്ള 5 കേന്ദ്ര പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. അമ്പലമുകൾ BPCL-ൽ നടന്ന ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്തു. 6,000 കോടിയോളം രൂപ മുതൽ മുടക്കിൽ BPCL പൂർത്തീകരിച്ച പ്രൊപ്പിലിൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ പ്രോജക്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വെല്ലിംഗ്ടൺ ദ്വീപുകളിലെ റോറോ വെസൽ, കൊച്ചി തുറമുഖത്തെ രാജ്യാന്തര ക്രൂസ് ടെർമിനലായ സാഗരിക, കൊച്ചി കപ്പൽശാലയുടെ നോളജ് ആന്റ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്നിവയും പ്രധാനമന്ത്രി തുറന്നു നൽകി. കൊച്ചി തുറമുഖത്ത് ദക്ഷിണ കൽക്കരി ബേർത്ത് പുനർനിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചു. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി അവസരമാക്കി മുന്നേറാൻ കേരളത്തിലെ സംരംഭകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വികസനക്കുറിപ്പിൽ പുതിയ അധ്യായമാണ് ഇന്ന് തുടക്കം കുറിച്ച പദ്ധതികളിലൂടെ കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന്റെ മികച്ച ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. സഹകരണ ഫെഡറലിസം വഴി എങ്ങനെ ജനജീവിതം മെച്ചപ്പെടുത്താം എന്ന് ഈ പദ്ധതികളിലൂടെ തെളിയിച്ചതായും കേരള മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് BJP-യുടെ കോർ കമ്മിറ്റി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താനായിരുന്നു കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. അമ്പലമുകളിലെ പൊതുപരിപാടിയുടെ വേദിയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളന ഹാളിലായിരുന്നു യോഗം ചേർന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് BJP കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ 25,000 നിലവിലുള്ള പോളിംഗ് ബൂത്തുകൾക്കൊപ്പം 15,000 അനുബന്ധ ബൂത്ത് കൂടി സജ്ജീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാൻ അവസരം നൽകും. മുതിർന്ന പൌരന്മാർക്കും മറ്റുമുള്ള തപാൽ വോട്ടുകളുടെ പോളിംഗ് സുതാര്യമായി നടത്തണമെന്ന രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിലെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് വിശ്വാസ സംരക്ഷണാർത്ഥം നടത്തിയ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത വിശ്വാസികൾക്കെതിരെയെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്ത്രീകളടക്കമുള്ള വിശ്വാസികളെ പ്രതികളാക്കി കേരള സർക്കാർ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. തൊഴിൽ രഹിതരും വിദ്യാർത്ഥികളും സംസ്ഥാനത്തും വിദേശത്തും തൊഴിലിനായി കാത്തിരിക്കുന്നവരുമാണ് ഇതിൽ ഏറിയ ഭാഗവും. സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയ നിരപരാധികളായ ഭക്തരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിലും ഗൌരവമേറിയ കേസുകൾ പല കാരണങ്ങളാൽ ഇടതുമുന്നണി സർക്കാർ നിരുപാധികം പിൻവലിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിരപരാധികളായ ഇവരുടെ പേരിലെടുത്ത കേസുകൾ ഇനിയെങ്കിലും പിൻവലിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം സർക്കാരിനുണ്ടാകണം. അല്ലാത്ത പക്ഷം വിശ്വാസികൾക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രതികാര മനോഭാവമായിരിക്കും അതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും ജി സുകുമാരൻ നായർ ആരോപിച്ചു. പാലക്കാട് ജില്ലയിലെ കുനിശ്ശേരിയിൽ സഹോദരങ്ങളായ 3 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. കരിയക്കാട് ജസീറിന്റെ മക്കളായ 12 വയസ്സുള്ള ജിൻഷാദ്, 7 വയസ്സുള്ള റിൻഷാദ്, 3 വയസ്സുള്ള റിഫാസ് എന്നിവരാണ് മരിച്ചത്. കർഷക സമരത്തെ പിന്തുണച്ച് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ ടിൻബർഗ് ട്വിറ്ററിൽ പങ്കുവച്ച ടൂൾ കിറ്റിനെതിരെ ഡൽഹി പോലീസ് എടുത്ത കേസിൽ ബംഗളൂരുവിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ദിഷ രവിയെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ 21 വയസ്സുകാരിയെ ദിഷ രവിയെ 5 ദിവസത്തേക്കാണ് പട്യാല കോടതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. രാജ്യദ്രോഹം, ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ ശത്രുതയുണ്ടാക്കൽ മുതലായ വകുപ്പുകൾ പ്രകാരം ഈ മാസം 4 ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ടൂൾ കിറ്റിന്റെ 2 വരി എഡിറ്റ് ചെയ്യുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ദിഷ ഇന്ന് കോടതിയിൽ പറഞ്ഞു. എന്നാൽ ടൂൾ കിറ്റ് തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ദിഷയാണെന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കിയ ദിഷ ഖലിസ്ഥാൻ ബന്ധമുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ടോൾ പ്ലാസ പേയ്മെന്റ് സംവിധാനമായ ഫാസ്ടാഗ് നാളെ അർദ്ധരാത്രി മുതൽ നിർബന്ധമാക്കുമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. വാഹനങ്ങളിൽ ടോൾ ടാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിലും പ്രവർത്തിക്കാത്ത ഫാസ്ടാഗ് ആണ് എങ്കിലും ഇരട്ടി നിരക്കിന് തുല്യമായ പിഴ നൽകേണ്ടി വരും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. ജംഷഡ്പൂർ FC മറുപടിയില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച ATK മോഹൻ ബഗാൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തേക്ക് മുന്നേറി. 17 മത്സരങ്ങളിൽ നിന്ന് ATK മോഹൻ ബഗാന് 36 പോയിന്റുണ്ട്. 16 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റുള്ള മുംബൈ സിറ്റി FC ഇപ്പോൾ ടേബിളിൽ 2. ഇന്ന് ഒഡീഷയെ തോൽപ്പിച്ചതിലൂടെ 3 സ്ഥാനത്തേക്ക് മുന്നേറിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിന് 26 പോയിന്റാണുള്ളത്. 4 സ്ഥാനത്തുള്ള ഗോവ ടീമിനും 5 സ്ഥാനത്തുള്ള ഹൈദരാബാദ് ടീമിനും 24 പോയിന്റ് വീതമാണുള്ളത്. 21 പോയിന്റുള്ള ജംഷഡ്പൂർ FC 6. 19 പോയിന്റുമായി ബംഗളൂരു FC 7 സ്ഥാനത്തുണ്ട്. 18 പോയിന്റുള്ള ചെന്നൈ എൻ ടീമാണ് 8 സ്ഥാനത്ത്. 17 പോയിന്റുമായി ഈസ്റ്റ് ബംഗാൾ നിലവിൽ 9. 17 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ് മാത്രമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 10 സ്ഥാനത്താണ്. 9 പോയിന്റുള്ള ഒഡീഷ മാത്രമാണ് നിലവിൽ കേരളത്തിന് പിറകിലുള്ള ടീം. ഇന്ത്യ ഇംഗ്ലണ്ട് 2 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിന്റെ 2 ദിവസമായി ഇന്ന് കളി നിർത്തുമ്പോൾ ഇന്ത്യൻ ടീം 2 ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 54 റൺസ് എന്ന നിലയിലാണ്. 1 ഇന്നിംഗ്സിൽ ഇന്ത്യ 329 റൺസ് ആണ് സ്കോർ ചെയ്തിരുന്നത്. രോഹിത് ശർമ്മ ഓപ്പണറായി ഇറങ്ങി 161 റൺസ് എടുത്തപ്പോൾ 1 ഇന്നിംഗ്സിൽ അജിങ്ക്യ രഹാനെയും ഋഷഭ് പന്തും ഇന്ത്യയ്ക്കായി അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. തുടർന്ന് ഇംഗ്ലണ്ട് 1 ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയപ്പോൾ 134 റൺസിനാണ് ഓൾഔട്ടായത്. ഇന്ത്യൻ ബൌളർ രവിചന്ദർ അശ്വിൻ 5 വിക്കറ്റെടുത്തപ്പോൾ ഇഷാന്ത് ശർമ്മയും അക്സർ പട്ടേലും 2 വീതം വിക്കറ്റ് സ്വന്തമാക്കി. മുഹമ്മദ് സിറാജിന് 1 വിക്കറ്റ് ആണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. തുടർന്ന് ഇന്ത്യൻ ടീം 2 ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങി. ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റാണ് 2 ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് നഷ്ടമായിട്ടുള്ളത്. 28 പന്തിൽ 14 റൺസ് എടുത്തായിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ മടക്കം. രോഹിത് ശർമ്മ 25 റൺസുമായും ചേതേശ്വർ പൂജാര 7 റൺസുമായുമാണ് 2 ഇന്നിംഗ്സിൽ ഇന്ന് ബാറ്റിംഗിൽ തുടരുന്നത്. ടെസ്റ്റിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഇന്ത്യ കളി നിർത്തുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 54 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യക്ക് മൊത്തം 249 റൺസിന്റെ ലീഡ് ആണ് ഇതുവരെ നേടാനായിട്ടുള്ളത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.